എത്ര വലിയ ബൈബിൾ ചുമന്നുകൊണ്ട് നടന്നാലും വിശേഷമില്ല. അതിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചിന്ത.
പ്രിയ സ്നേഹിതരെ, നമസ്കാരം. ഒരു ദിവസത്തിന്റെ ആരംഭം എങ്ങനെയായിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ ദിവസം മുഴുവനും ആയിരിക്കുന്നത്. ചിലപ്പോൾ ചില അബദ്ധങ്ങളിൽ നാം ചെന്നുപെടുമ്പോൾ ചിലരെങ്കിലും പറയും, ഇന്ന് ഞാൻ ആരെയാണോ രാവിലെ കണ്ടത്, ഇല്ലേ, അതൊക്കെ വെറുതെ എന്നാകിലും ദൈവമുഖം കണ്ട് ദൈവവാക്കുകൾ കേട്ട് ഉണരുന്ന ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ദിവ്യ സമാധാനം അനുഭവിക്കും. അതെ, ജീവസന്ദേശം വചന പഠന പരിപാടി ശ്രദ്ധിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഓരോ ദിവസങ്ങളും അനേകർക്കും അനുഗ്രഹമാകുന്നു എന്നുള്ളതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പഠനം ശ്രവിക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
പ്രാർത്ഥനയ്ക്ക് താങ്കൾ എത്ര സമയമെടുക്കാറുണ്ട്? പ്രാർത്ഥിക്കുന്ന സമയം വിരസത ഉളവാക്കുന്നതാണോ അതോ ഉന്മേഷം ലഭിക്കുന്നതാണോ? പല വിധത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് നൽകേണ്ട സ്ഥാനത്തെക്കുറിച്ച് ഇന്ന് നാം ചിന്തിക്കുന്നതാണ്. ആർക്കും അവഗണിക്കാവുന്ന ഒരു കാര്യമല്ല പ്രാർത്ഥന എന്നുള്ളത്. എഫേസ്യ ലേഖന പഠനത്തിൽ ആഴങ്ങളിലേക്കിറങ്ങി മുത്തുകൾ നാം വാരിക്കൊണ്ടിരിക്കുകയാണ്. വിലതീരാത്ത രത്നങ്ങൾ, ആസ്വദിച്ച് തീരാത്ത അനുഗ്രഹങ്ങൾ, പിതാവായ ദൈവം സഭയ്ക്കുവേണ്ടി പരിപാടിയിട്ടതിനെക്കുറിച്ചും, പുത്രനായ ദൈവം വില കൊടുത്ത് സഭയെ വാങ്ങിയതിനെക്കുറിച്ചും, പരിശുദ്ധാത്മാവാം ദൈവം സഭയെ മുദ്രയിട്ട് സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും നാം ചിന്തിക്കുകയുണ്ടായി. ഈ പറഞ്ഞതെല്ലാം പൌലോസിനെ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കിപ്പിക്കുന്നു. 14 വരെയുള്ള വാക്യങ്ങളാണ് നാം ചിന്തിച്ചത്. ഇന്ന് 15 മുതലുള്ള വാക്യങ്ങളാണ് നാം പഠിക്കുവാൻ പോകുന്നത്. എഫേസ്യ ലേഖനം 1:15 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ടും. എഫസോസിലെ സഭ അവരുടെ വിശ്വാസത്തിനും സ്നേഹത്തിനും കീർത്തിപ്പെട്ട ഒരു സഭയായിരുന്നു. സ്നേഹമെന്നുള്ളത് അവരുടെ സഭയുടെ ഒരു ലക്ഷ്യമായിരുന്നില്ല, പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു വലിയ ആദർശമായിരുന്നില്ല, പിന്നെയോ പ്രായോഗിക ജീവിതത്തിൽ പ്രകടമായിരുന്ന ഒരു സവിശേഷതയായിരുന്നു. അവിടുത്തെ വിശുദ്ധന്മാർ തമ്മിൽ യഥാർത്ഥ സ്നേഹമുണ്ടായിരുന്നു. അതവർക്ക് യേശു കർത്താവിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഒരു യഥാർത്ഥ സഭ കാണണമായിരുന്നെങ്കിൽ അത് എഫസോസിൽ നോക്കിയാൽ മതിയായിരുന്നു. ആദിമസഭയിൽ ഏറ്റവും നല്ലതായി പ്രതിനിധീകരിച്ചിരുന്നത് എഫസോസിലെ സഭയെയായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ വിശ്വാസവും സ്നേഹവും കാരണം പൌലോസ് എഫേസ്യരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സാധാരണ പ്രാർത്ഥിക്കുവാനായി നമുക്ക് തോന്നുന്ന സാഹചര്യങ്ങൾ ഏതാണ്? മിക്കപ്പോഴും പ്രശ്നം വരുമ്പോഴും രോഗം വരുമ്പോഴും വേദന വരുമ്പോഴും പ്രതിസന്ധികളിലാകുമ്പോഴുമൊക്കെയാണില്ലേ മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം അപേക്ഷിക്കാറുള്ളതും പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴാണല്ലോ. പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചുകൊണ്ട് എനിക്ക് ലഭിക്കുന്ന കത്തുകളിൽ 99% പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നവരാണ്. അത് തെറ്റാകുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. പ്രശ്നത്തിൽ ആയ ഒരു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈയിടെ അതിലെ അംഗങ്ങൾ എന്നോട് പറഞ്ഞു. അവിടെ അംഗങ്ങൾക്ക് അന്യോന്യം ഒരു സ്നേഹവും ഇല്ലായിരുന്നു. ഏഷണി പറച്ചിലായിരുന്നു ഭൂരിപക്ഷത്തിന്റെയും വിനോദം. ദൈവവചനം പഠിക്കുന്നത് അവരുടെ മുൻഗണനയെ അല്ലാതായി തീർന്നു. എനിക്കവരോട് സഹതാപം തോന്നുന്നു. ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇതുപോലെയുള്ള പ്രതിസന്ധികളാണോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രചോദനം നൽകേണ്ടത്? പ്രശ്നങ്ങളാണ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ആവേശം തരുന്നതെങ്കിൽ അത് വളരെ താണ ഒരു സ്ഥിതിവിശേഷം അല്ലേ? പൌലോസ് പലപ്പോഴും നല്ല കാര്യങ്ങളാലാണ് പ്രാർത്ഥിക്കുവാൻ പ്രചോദനം പ്രാപിച്ചിരുന്നത്. ഒരു ദൈവവചനത്തെക്കുറിച്ച് എന്തെങ്കിലും നല്ല കാര്യം കേൾക്കുമ്പോൾ, ദൈവമേ, അങ്ങ് ഈ സഹോദരനെ ഉപയോഗിക്കുന്ന വിധം ഓർത്ത് ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു എന്ന് പറയുവാൻ താങ്കൾക്ക് ആവേശം തോന്നാറുണ്ടോ? ദൈവവചന പഠനത്തിന് പ്രാധാന്യം കൊടുത്തുള്ള ഒരു നല്ല സഭയെക്കുറിച്ച് കേൾക്കുമ്പോൾ, അവിടെ വചനം പരന്ന് പ്രബലപ്പെടുന്നതിനെക്കുറിച്ച് അറിയുമ്പോൾ, താങ്കൾ മുഴങ്കാലിന്മേലിരുന്ന് ആ സഭയ്ക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം കരയറ്റാറുണ്ടോ? ഹൃദയം നന്ദിയാൽ നിറഞ്ഞവന് സ്തുതി പാടാറുണ്ടോ? പലചരക്ക് കടയിൽ സാധനം വാങ്ങാൻ നാം കൊടുക്കുന്ന കുറിപ്പ് പോലെ ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങളുടെ ഒരു പട്ടിക സമർപ്പിക്കുന്ന വിരസമായ ഒരു സമയമായി പ്രാർത്ഥനാ സമയം തീരുന്നത് എത്ര പരിതാപകരമാകുന്നു. പലർക്കും പ്രാർത്ഥന ആസ്വാദ്യകരമായൊരു സമയമേ അല്ല. അതുകൊണ്ടാണ് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ ഇരുന്നുറങ്ങുന്നത്. ഉറങ്ങുകയോ, കൂർക്കം വലിച്ചുറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവമേ, എനിക്കിത് വേണം, എനിക്കത് വേണം, എനിക്ക് മറ്റേത് വേണം, മറിച്ചേത് വേണം, കർത്താവെ അത് ചെയ്യുമോ, ഇത് ചെയ്യാമോ, എന്റെ ഭാര്യയെയും അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെയും അനുഗ്രഹിക്കണേ, അങ്ങ് ദൂരെയുള്ള മകളെയും കുടുംബത്തെയും അനുഗ്രഹിക്കണേ, മകനെയും മരുമകളെയും അനുഗ്രഹിക്കണേ, അങ്ങനെ അങ്ങനെ പോകുന്നു നമ്മുടെ പ്രാർത്ഥന. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുതരുന്ന ഒരു ചുമട്ടുകാരൻ മാത്രമായി ദൈവത്തെ നാം കാണുന്നത് എത്ര ശോചനീയമാണ്. എന്തുകൊണ്ട് വല്ലതുമൊക്കെ ഓർത്ത് നാം അവന് നന്ദി കരേറ്റുന്നില്ല? സ്തോത്ര പ്രാർത്ഥനകളാണ് നമുക്ക് കൂടുതൽ ആവശ്യമായിരിക്കുന്നത്. ആണ്ടിലൊരിക്കൽ അല്ല, ക്രമമായി സ്തോത്ര ആരാധനകൾ നടത്തുന്നത് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമാണെന്ന് ഓർക്കണം. എന്റെ ഒരു സ്നേഹിതൻ പറഞ്ഞത്, അവരുടെ പ്രാർത്ഥനാക്കൂട്ടം വളരെ വിരസത ഉളവാക്കുന്നതും ഒട്ടും താൽപര്യം ഉളവാക്കാത്തതും ചുരുക്കം ചില പ്രായമുള്ളവർ മാത്രം കൂടുന്ന ഒന്നുമായി മാറി എന്നാണ്. പണ്ട് വളരെ ഉന്മേഷത്തോടെ ആളുകൾ വന്നിരുന്നു. അവർക്കെല്ലാം വല്ലതുമൊക്കെ ആവശ്യമുണ്ടായിരുന്നതാനും ഒരു അമ്മച്ചി വന്നത് ഭർത്താവ് മദ്യപാനി ആയതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനായിരുന്നു. അപ്പച്ചൻ ഇപ്പോൾ കുടിക്കുന്നില്ല, പിന്നെ അമ്മച്ചി പ്രാർത്ഥനയ്ക്ക് വരേണ്ട കാര്യമുണ്ടോ? ഒരു സഹോദരി വന്നത് അങ്ങ് വിദേശത്തുള്ള ഭർത്താവിന് നല്ല ജോലിയില്ല എന്നതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിരുന്നു. ഇന്ന് അവരുടെ ഭർത്താവിന് നല്ല ജോലിയായി, ആവശ്യം പോലെ പണമായി, അതുകൊണ്ട് അവർ വരവ് നിർത്തി. പിന്നെ വല്ലപ്പോഴും കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ അവർ ഇന്ന് വരുന്നുണ്ട്. വേറൊരു സ്നേഹിതൻ വന്നിരുന്നത് അയാൾക്കൊരു വീടില്ലായിരുന്നു എന്നതായിരുന്നു പ്രശ്നം. ഇന്ന് അയാൾക്ക് വീടായി, അതുകൊണ്ട് അവർ കുടുംബമായി വീട്ടിലിരുന്ന് ദൈവത്തെ സ്തുതിക്കുകയാണെന്ന് പറയുന്നു. വേറെ ചിലർക്ക് തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ചോദിച്ച മറുപടി കിട്ടുവാൻ താമസിച്ചതിനാൽ പെട്ടെന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിടത്തേക്ക് മാറി. അങ്ങനെ ഈ പറഞ്ഞ സ്നേഹിതന്റെ പ്രാർത്ഥനാ കൂട്ടം ആകെ ശോഷിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഒരു പുതിയ മാർഗം അവലംബിച്ചു. ദൈവത്തെ സ്തുതിക്കുവാനും അവന് നന്ദി പറയുവാനും കൂടുതൽ സമയമെടുക്കണം എന്നവർ തീരുമാനിച്ചു. ചിലപ്പോൾ ചുരുക്കം ചില അപേക്ഷകൾ കണ്ടെന്ന് വന്നേക്കാം, എന്നാൽ കൂടുതൽ സമയം ദൈവത്തിന് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കുള്ള നന്ദി പറച്ചിലായിരിക്കും. അതിനൊരുമ്പെട്ടാൽ സുഹൃത്തെ, മറ്റൊന്നിനും താങ്കൾക്ക് സമയം കാണില്ല എന്ന് ഞാൻ പറയട്ടെ. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ ഏറിയ പങ്കും. എന്റെ ജീവിതത്തിലും പ്രാർത്ഥനയ്ക്ക് ജീവൻ വെച്ചത് ഈ സത്യം അറിഞ്ഞപ്പോൾ മാത്രമാണ്. പൗലോസ് പറയുന്നത്, താൻ എഫസോസിലെ സഭയെക്കുറിച്ചുള്ള നല്ല വാർത്തകളും മനോഹരങ്ങളായ കാര്യങ്ങളും കേട്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്തു എന്നത്രേ. പലപ്പോഴും പൗലോസിനെ ഒരു പ്രാർത്ഥനാവീരനായി നാം ചിന്തിക്കാറില്ല എന്നത് രസകരമാകുന്നില്ലേ? ക്രൂശിന്റെ ഒരു വലിയ വേലക്കാരനായി, ഒരു വലിയ പ്രേഷിത വീരനായി പൗലോസിനെക്കുറിച്ച് നാം ചിന്തിക്കും, അവനെക്കുറിച്ച് പറയും. പൗലോസിനേക്കാൾ വലിയ അപ്പോസ്തലനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ പ്രയാസമായിരിക്കും. ക്രിസ്തീയ സഭയിലെ ഏറ്റവും ഉന്നതരായ 10 പ്രസംഗകരുടെ പട്ടിക ഉണ്ടാക്കുവാൻ താങ്കളോട് പറഞ്ഞാൽ അതിൽ ഒന്നാമൻ പൗലോസായിരിക്കുമെന്ന് സംശയമില്ല. അവൻ ഗുരുക്കന്മാരിൽ അഗ്രഗണ്യനും ആയിരുന്നു എന്ന് നമുക്കറിയാം. പൗലോസിന്റെ ലേഖനങ്ങൾ എത്ര ആഴമേറിയവയായിരുന്നു. ഇന്ന് നാം പഠിക്കുവാൻ ശ്രമിച്ചിട്ട് എത്ര ബുദ്ധിമുട്ടാണല്ലേ. സഭാപരിപാലനത്തിൽ പൗലോസിനെ വെല്ലുവാൻ ആരാണുള്ളത്? എഫസോസിലെ വിശ്വാസികളെ വിട്ടുപിരിഞ്ഞപ്പോൾ പൗലോസ് കരഞ്ഞതിനെക്കുറിച്ച് ലൂക്കോസ് വിവരിക്കുന്നുണ്ട്. പൗലോസ് അവരെ സ്നേഹിച്ചു, അവർ പൗലോസിനെ സ്നേഹിച്ചു. എത്ര അനുഗ്രഹീതമായൊരു ബന്ധം. ഒരു സഭയുടെ ആത്മീയ നിലവാരം അളക്കുവാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു അളവുകോലുണ്ട്, താങ്കൾക്കും വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഒരു സഭയിലെ ശുശ്രൂഷകൻ ദൈവവചനത്തിനുവേണ്ടി നിലകൊള്ളുന്നവൻ ആകുന്നെങ്കിൽ അദ്ദേഹത്തോടുള്ള സഭയിലെ അംഗങ്ങളുടെ സ്നേഹം എത്രയുണ്ടോ അത്രയും ആയിരിക്കും അവരുടെ ആത്മീയ നിലവാരം. അങ്ങനെയുള്ള ശുശ്രൂഷകനെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കഴിയാത്ത സഭയാണെങ്കിൽ അതിനെ ഒരു ക്ലബ് എന്ന് അഭിസംബോധന ചെയ്യുന്നതായിരിക്കും നല്ലത്. ദൈവവചനത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു സഭാ ശുശ്രൂഷകനോട് സ്നേഹവും ബഹുമാനവും ഇല്ലാത്ത അംഗങ്ങൾ ആത്മീകമായി അധപ്പതിച്ചവരായിരിക്കും. ഇനിയും അതിന്റെ മറുവശമുണ്ട്. ദൈവവചനത്തോട് ഒരു താൽപര്യവുമില്ലാത്ത, വചനം പഠിപ്പിക്കാത്ത ഒരു ശുശ്രൂഷകനെ പ്രോത്സാഹിപ്പിക്കുന്നവരും ആത്മീകമായി തകർന്നവരാണ്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന അച്ഛൻ ഒരു സുഖവുമില്ലായിരുന്നു, എപ്പോഴും പ്രാർത്ഥന, ബൈബിൾ സ്റ്റഡി, കൂട്ടായ്മ എന്നുവേണ്ട സ്വൈര്യം തരില്ലായിരുന്നു. ഇപ്പോഴത്തെ അച്ഛൻ എന്തൊരു മിടുക്കനാണെന്നറിയാമോ? നാട്ടിലെ സകല പരിപാടിക്കും അച്ഛനുണ്ട്. അച്ഛൻ വന്നതിന് ശേഷമാണ് നമ്മുടെ പള്ളിയിൽ ഈ ഷട്ടിൽ കളിയും വോളിബോളും ഒക്കെ ആരംഭിച്ചത്. ആഴ്ചയിൽ ഒരു ആരാധനയുള്ളത് തന്നെ എത്ര രസമാണ്! അച്ഛൻ 10 മിനിറ്റേ പ്രസംഗിക്കൂ, ഒരു ശല്യവുമില്ല. ഇത് കേൾക്കുമ്പോൾ അവരുടെ ആത്മീയ നിലവാരം താങ്കൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവവചനത്തോടുള്ള നമ്മുടെ മനോഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഈ ബാഹ്യ പ്രകടനങ്ങളൊന്നും വിലപ്പോവില്ല എന്നോർക്കണം. എത്ര വലിയ ബൈബിൾ ചുമന്നുകൊണ്ട് നടന്നാലും വിശേഷമില്ല, അതിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചിന്ത. എഫേസിയിലെ വിശ്വാസികൾ പൌലോസിനെ മാത്രമല്ല സ്നേഹിച്ചത്, അവർ ദൈവവചനത്തെയും സ്നേഹിച്ചു. എനിക്ക് ലഭിക്കുന്ന ആയിരക്കണക്കിന് കത്തുകളിൽ നിന്നും ദൈവവചനത്തോടുള്ള സ്നേഹമുള്ളവരെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ദൈവവചനം ക്രമമായി പഠിക്കുവാൻ താൽപര്യപ്പെട്ട് കാത്തിരിക്കുന്ന ദൈവമക്കളെ ഞാൻ കാണാറുണ്ട്. ഞാൻ പറയുന്നതെല്ലാം നല്ലതാണെന്ന് പറയുന്നവരെക്കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത്. എന്നെ വിമർശിക്കുന്ന അനേകരെ ഞാൻ കണ്ടുമുട്ടാറുണ്ട്. അവരുടെ വാക്കുകൾ എത്ര പ്രോത്സാഹജനകമാണെന്നറിയാമോ? അതെ, ദൈവവചനത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവമക്കളെ സ്നേഹിക്കുവാൻ സാധിക്കൂ. ആദിമസഭയിൽ ഏതെങ്കിലും രംഗത്ത് മുന്നിട്ട് നിന്നിരുന്ന വ്യക്തി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പൌലോസായിരുന്നു എന്ന് ഉടനെ മറുപടി കിട്ടും. ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യൻ ആരായിരുന്നിരിക്കാമെന്ന് ചോദിച്ചാൽ താങ്കളുടെ മറുപടി എന്തായിരിക്കും? അതിൽ പൌലോസിന്റെ പേര് താങ്കൾ ഇടുമോ? ആ മലമുകളിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരുന്ന മോശയെ നാം ഒരു പ്രാർത്ഥനാവീരനായി പരിഗണിച്ചേക്കാം. ദാവിദിനെക്കുറിച്ചും അങ്ങനെ ചിന്തിക്കുവാൻ വഴിയുണ്ട്. അവന്റെ സങ്കീർത്തനങ്ങളും പാപം ഏറ്റുപറച്ചിലുമെല്ലാം പ്രാർത്ഥനയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ്. വെള്ളമൊഴിച്ച് കുതിർത്ത ഒരു യാഗപീഠത്തിങ്കൽ തനിയെ നിന്ന് തീക്കുവേണ്ടി പ്രാർത്ഥിച്ച ഏലിയാവിനെ നാം പ്രാർത്ഥനാവീരനെന്ന് വിളിക്കും. വളരെ വലിയ എതിർപ്പുകളുടെ നടുവിൽ ശത്രുക്കൾ തക്കം പാർത്തിരുന്നിട്ടും യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് പ്രതിദിനം 3 പ്രാവശ്യം പ്രാർത്ഥിച്ച ദാനിയേലിനെ നാം ഓർക്കുന്നുണ്ടാകും. കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണേ എന്ന് യേശു കർത്താവിനോട് തന്റെ ശിഷ്യന്മാരിൽ ഒരാൾ ചോദിക്കത്തക്കവണ്ണം യേശു ഒരു പ്രാർത്ഥനാവീരനായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പൌലോസും ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്ന കാര്യം താങ്കൾക്കറിയാമോ? പൌലോസിന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചാൽ അവൻ വളരെ വലിയ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. പൌലോസിന്റെ പ്രാർത്ഥനകളിൽ 2 എണ്ണം ഈ എഫേസ്യ ലേഖനത്തിലുണ്ട്. ഇവിടെ നാം ആദ്യത്തേതാണ് ഇപ്പോൾ നോക്കുന്നത്. സഭയെ ക്രിസ്തുവിന്റെ ശരീരമായി നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചതിന് ശേഷം പൌലോസ് മുഴങ്കാലിന്മേൽ വീണ് പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുന്നു. 2 പ്രാർത്ഥന 3 അധ്യായത്തിന്റെ അവസാനത്തിലാണ് നാം കാണുന്നത്. ഒരു ദൈവപൈതൽ എന്ന നിലയ്ക്ക് മറ്റു വിശ്വാസികളോട് തനിക്കുള്ള കരുതലിനെ വ്യക്തമാക്കുന്നതാണ് ഈ ലേഖനത്തിലെ ഈ 2 പ്രാർത്ഥനകൾ. ഒരു വ്യക്തി ഒരു ദൈവപൈതലാകുന്നുവോ അല്ലയോ എന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആദ്യം പറഞ്ഞ ആളിന്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടാണ്. പ്രാർത്ഥനാ ജീവിതമില്ലാത്ത വ്യക്തി ഇതുവരെയും ദൈവവുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് ചുരുക്കം. വ്യക്തിപരമായ പ്രാർത്ഥനയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യകത എത്രമാത്രമാണ് അവൻ അനുഭവപ്പെടുന്നത്? അവനൊരു ആവശ്യമുണ്ടെങ്കിൽ അവൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിലേക്ക് പോകും. മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാനും അവൻ ദൈവസന്നിധിയിലേക്ക് പോകും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു ദൈവവൈതലായിരിക്കുവാൻ താങ്കൾക്ക് സാധ്യമല്ല. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ എനിക്കെഴുതി എന്നോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന്. എന്നെ നേരിൽ കണ്ടും ഈ വിഷയം അറിയിക്കുന്ന അനേകരുണ്ട്. അതെ, ഒരിക്കലൊരു ശ്രോതാവ് എന്നോട് പറഞ്ഞത് എന്നും വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് എനിക്ക് വേണ്ടിയും ഈ ശുശ്രൂഷകൾക്ക് വേണ്ടിയും അദ്ദേഹം പ്രാർത്ഥിക്കുമെന്ന്. അതെ, 3 മണിക്കും 4 മണിക്കും ഒക്കെ എഴുന്നേക്കുന്നവരെ എനിക്കറിയാം എഴുന്നേറ്റ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകർ. അങ്ങനെയുള്ളവരുടെ വിശ്വാസമാകുന്നു അത് കാണിക്കുന്നത്. അതെ, എത്രയധികം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ അത്രയധികം പേർക്കായി പ്രാർത്ഥിച്ചാലും. തർസോസുകാരനായ ശൌലിന്റെ അടുത്തേക്ക് പോകുവാൻ ദൂതൻ ദമസ്കോസുകാരനായ അനന്യാസിനോട് പറഞ്ഞപ്പോൾ അവൻ ആകെ പരിഭ്രാന്തനായി. അനന്യാസ് പരിഭ്രാന്തനാകുകയും എതിർക്കുകയും ചെയ്തതിനൊരു കാരണമുണ്ട്. സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവനാണ് ശൌൽ. എന്നാൽ ദൂതൻ അവനോട് പറഞ്ഞത് അവൻ പ്രാർത്ഥിക്കുന്നു എന്നത്രേ. തർസോസുകാരനായ ശൌലിന് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് അനന്യാസിന് സൂചന ലഭിച്ചത് അങ്ങനെയാണ്. പ്രാർത്ഥിക്കുന്ന ശൌലോ രഹസ്യത്തിൽ എത്ര പ്രാർത്ഥിക്കുമോ പരസ്യ ജീവിതത്തിൽ അത്രയ്ക്ക് വിജയിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്തു എന്ന് പൌലോസ് പറയുന്നു. പൌലോസ് 1-ാമതായി എഫസോസിലെ വിശ്വാസികളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റി. അവർ അവന്റെ പ്രാർത്ഥനാ ലിസ്റ്റിലുണ്ടായിരുന്നു. അവർ മാത്രമല്ല, എല്ലാ സഭകളും ഉണ്ടായിരുന്നു എന്നത്ര ഞാൻ ഊഹിക്കുന്നത്. പൗലോസ് പറയുന്നു, എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവൻ അവരുടെ പേര് പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. പലരും ഈ പൊതുവായുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ വിരസത അനുഭവപ്പെടാറുണ്ട്. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു, എല്ലാവരെയും അനുഗ്രഹിക്കണേ. സുഹൃത്തെ, നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ ആത്മീയ ആവശ്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ അതെന്തെങ്കിലും താങ്കൾ ഓർത്തുകൊണ്ടാണോ ഈ രാജ്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഹൃദയത്തിൽ തൊടാതുള്ള പ്രാർത്ഥന വെറും ജൽപ്പനം മാത്രമാണ്. ഒരു പ്രത്യേക സഭയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന താങ്കൾക്ക് അവരുടെ യഥാർത്ഥ സ്ഥിതി അറിയാമോ? ഒരു സംഘടനയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന താങ്കൾക്ക് അവരുടെ ലക്ഷ്യമറിയാമോ? അതെ, അവരുടെ ആവശ്യങ്ങൾ അറിയാമോ? പൗലോസ് തന്റെ പ്രാർത്ഥനയിൽ എത്ര വ്യക്തമായിട്ടാണ് അവരെ ഓർക്കുന്നതെന്ന് കാണുക. ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ആളിന്റെ പേര് ഓർക്കുന്നില്ല എങ്കിൽ അതൊരിക്കലും ശരിയാകില്ല. പൗലോസ് എഫസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് നാം കൊടുക്കുന്ന സ്ഥാനം എത്രമാത്രമാണെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കൊലോസി ലേഖനം പഠിച്ചപ്പോൾ നാം ചിന്തിച്ചതാണ് ആത്മീക ജീവിതത്തിന്റെ ശ്വാസോച്ഛ്വാസം ആകുന്നു പ്രാർത്ഥനയെന്ന്. ഇന്ന് അനേകരും നിർജീവമായിരിക്കുന്നതിന്റെ കാരണം പ്രാർത്ഥനയില്ലാത്തതാണ്. മനുഷ്യരുമായുള്ള ഇടപാടിൽ ദൈവത്തിന് പ്രാർത്ഥനയോളം പ്രധാനപ്പെട്ട മറ്റൊന്നുമില്ല. പ്രാർത്ഥിക്കുവാൻ പരാജയപ്പെടുന്ന വ്യക്തി ജീവിതത്തിൽ മൊത്തം പരാജയമായിരിക്കും. ഉത്തരവാദിത്തങ്ങളിലും ശുശ്രൂഷയിലും ആത്മീക വളർച്ചയിലുമുള്ള പരാജയമാകുന്നു അത്. അതുകൊണ്ട് പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തി ദൈവത്തിന്റെ സഹായം നിരാകരിക്കുകയും ദൈവത്തിന് സഹായിക്കുവാൻ സാധിക്കാത്ത സാഹചര്യം സംജാതമാക്കുകയുമാകുന്നു ചെയ്യുന്നത്. ദൈവത്തോടുള്ള സ്നേഹമുണ്ടാകണമെങ്കിൽ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയില്ലാത്തൊരു ജീവിതത്തിൽ വിശ്വാസവും പ്രത്യാശയും സഹിഷ്ണുതയും മറ്റെല്ലാ ശക്തമായതും മനോഹരമായതും സജീവമായതുമായ ഭക്തിയുടെ വശങ്ങളും വരേണ്ടതും നിർജീവവുമായിരിക്കും എന്ന് നാം മറക്കരുത്. സഭ പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവകാര്യങ്ങൾ നഷ്ടപ്പെടുന്നു, എല്ലാവിധത്തിലുമുള്ള ദുഷ്ടത വ്യാപിക്കും. ആത്മീക സമൃദ്ധിയുടെ ആരംഭം പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരിൽ നിന്നുമാണ്. പ്രാർത്ഥനയ്ക്ക് രണ്ടാം സ്ഥാനം നൽകുകയെന്നാൽ ജീവിതത്തിലെ കാര്യങ്ങൾക്ക് ദൈവത്തിന് രണ്ടാം സ്ഥാനം നൽകുക എന്നത്രേ. മറ്റുള്ള കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് പകരമായി ചെയ്യുന്നത് ദൈവത്തെ മാറ്റി നിർത്തി ജീവിക്കുവാനുള്ള പ്രവണത കൊണ്ടാണ്. പ്രാർത്ഥനയില്ലാതെ ഒന്നും ഭംഗിയായി ചെയ്യുവാൻ സാധ്യമല്ല, കാരണം അത് ദൈവത്തെ മാറ്റി നിർത്തി പ്രവർത്തിക്കുവാനുള്ള ശ്രമമാണ്. ഇങ്ങനെ പറയുവാൻ പോയാൽ വളരെയേറെ പറയാം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? സമയമില്ല എന്ന് പരാതിപ്പെടുന്ന താങ്കൾക്ക് സമയം ഇല്ലാത്തതിന് കാരണം പ്രാർത്ഥിക്കാത്തതാണല്ലേ? എത്ര സമയം ഒരു ദിവസം ദൈവവുമായി ബന്ധപ്പെടാറുണ്ട്? ആ ബസ് കാത്തു നിൽക്കുന്ന സമയം പെറുപെറുക്കുകയും നാട്ടുകാരുടെ കുറ്റം പറയുകയും ചെയ്യാതെ ദൈവവുമായി ബന്ധപ്പെടരുതോ? മധ്യസ്ഥത അണയ്ക്കൂ. ആ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഓർത്ത് ഭാരപ്പെടാതെ ദൈവ സാന്നിധ്യ ബോധത്തിലായിരിക്കരുതോ? താങ്കളുടെ കാര്യങ്ങൾ അവനോട് പറയുവാൻ പറ്റിയ സമയം നമുക്ക് താൽപര്യമുണ്ടെങ്കിൽ ഈ സമയമൊക്കെ അതിനു വേണ്ടിട്ട് ഉപയോഗിക്കാം. ചീട്ട് കളിക്കുന്നവർ ട്രെയിനിൽ എത്ര അസൌകര്യമാണെങ്കിലും അത് ചെയ്തത് കണ്ടിട്ടില്ലേ? വിചിത്രമായി തോന്നും. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് ദൈവവുമായി ബന്ധപ്പെടട്ടെ. ആ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ശക്തി നമുക്കവിടെ അനുഭവിക്കുവാനായിട്ട് സാധിക്കും എന്ന കാര്യം നാം പ്രത്യേകം ഓർക്കണം. 17 വാക്യത്തിൽ നാം വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും. സഭയെക്കുറിച്ച് ഉന്നതങ്ങളായ മർമ്മങ്ങൾ പൗലോസ് പ്രസ്താവിച്ചു കഴിഞ്ഞു. സഭ ക്രിസ്തുവിന്റെ ശരീരമാകുന്നു എന്ന് പൗലോസ് വെളിപ്പെടുത്തി. പിതാവായ ദൈവമാകുന്നു സഭയ്ക്ക് പദ്ധതിയിട്ടത്. പുത്രനായ ദൈവം അതിനുവേണ്ടി വില കൊടുത്തു. പരിശുദ്ധാത്മാവായ ദൈവം അത് സംരക്ഷിച്ചു വരുന്നു എന്നിങ്ങനെയുള്ള ഈ ആഴമേറിയ ആശയങ്ങൾ പങ്കുവച്ചതിനു ശേഷം പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ല എങ്കിൽ അത് മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല പോലും. ഇത് മനസ്സിലാക്കിയാണ് അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന്റെ അറിവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. ദൈവവചനം പഠിക്കുവാൻ താങ്കൾക്കിപ്പോൾ ഉള്ള സാഹചര്യങ്ങൾ തന്നെ അധികമാണ്. പഠിക്കുവാൻ മനസ്സുണ്ടോ എന്നതാണ് പ്രശ്നം. നമുക്ക് എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളതോ പഠിപ്പിക്കുന്നത് ആരാകുന്നു എന്നുള്ളതോ അല്ല. നാം സ്വയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തി പഠിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അതാണ് പ്രധാനം. പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവാണ്. ആത്മാവിനെ പുതുതായി പ്രാപിക്കാൻ പ്രാർത്ഥിക്കുകയല്ല, അത് അവർക്ക് നേരത്തെ ലഭിച്ചതാകുന്നു. ആത്മാവിന്റെ പ്രവർത്തന ഫലമായി ജ്ഞാനവും വെളിപ്പാടും ലഭിക്കണം. സമ്പൂർണമായ വെളിപ്പാട് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ലഭിച്ചിരിക്കുന്ന വെളിപ്പാടിന്മേൽ പ്രകാശനം ലഭിക്കേണ്ടത് ഒരാവശ്യമാണ്. അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുന്നത്. നമ്മെ പഠിപ്പിക്കുവാനായി ദൈവത്തിന്റെ ആത്മാവുള്ളത് എത്രയോ മഹത്വകരമായ കാര്യമാണെന്നറിയാമോ? അവൻ പഠിപ്പിക്കുന്നില്ല എങ്കിൽ എല്ലാം പാഴ്വേലയാകുന്നു എന്നോർക്കണം. ഈ പഠനം ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കണമേ എന്നത്രേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും എന്ന് നാം വായിക്കുന്നു. എങ്ങനെയാണത് സംഭവിക്കുന്നത്? അതെ, ദൈവത്തിന്റെ ആത്മാവിനാലാണത് ലഭ്യമാകുന്നത്. അതെ, നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ കഴിവുള്ള ഒരേ ഒരുവൻ അവനത്രേ. അവനാണ് ദൈവത്തിന് നമ്മെ പഠിപ്പിക്കുന്നത്. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഈ പ്രയോഗം പുതിയ നിയമത്തിൽ വേറെങ്ങുമില്ല. ഹൃദയം എന്ന് പറഞ്ഞിരിക്കുന്നത് മാനസികവും ആത്മീകവുമായ സകല കഴിവുകളുടെയും ബുദ്ധിയുടെയും വികാരത്തിന്റെയും ഇരിപ്പിടം എന്ന അർത്ഥത്തിലാണ്. ചുരുക്കത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിന്റെ കേന്ദ്രം തന്നെയാണ്. ഒരു വ്യക്തി വളരെ ബുദ്ധിശാലിയായിരിക്കാം, എന്നാൽ അതുകൊണ്ട് ആത്മീക സത്യങ്ങളുടെ അറിവ് അയാൾക്ക് ഉണ്ടാകണമെന്നില്ല. ആ കാര്യത്തിൽ ആ വ്യക്തി വെറും വട്ടപൂജ്യമായിരിക്കും. തലയിലെ അറിവിനേക്കാൾ ഹൃദയത്തിലെ അറിവിനാണ് തിരുവചനം പ്രാധാന്യം കൊടുക്കുന്നത്. ലോകത്തിന്റെ പ്രമാണം കൂടുതൽ ഡിഗ്രി ഉള്ളവന് കൂടുതൽ അറിവ് കാണും എന്നത്രേ. ഈ തെറ്റായ ധാരണയെ ചൂഷണം ചെയ്യുവാൻ പേരിന് വാല് നീട്ടുവാൻ അനേകർ തത്രപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ, ഡിഗ്രി എത്രയധികം എഴുതാമോ അംഗീകാരം അത്രയ്ക്കായിരിക്കും. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഈ കൺവെൻഷനിൽ വലിയ വലിയ ഡിഗ്രി ഉള്ളവർ മാത്രമേ പ്രസംഗിക്കുകയുള്ളൂ എന്ന്. അവിടെ ദൈവവചനത്തേക്കാൾ കൂടുതൽ ലോകത്തിന്റെ ഡിഗ്രിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് മനസ്സിലായി. അങ്ങനെയുള്ളത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാൽ അതിന് മുൻഗണന കൊടുക്കുന്നത് തെറ്റാണ്. വളരെയേറെ ഡിഗ്രികളുള്ളവർക്ക് ആത്മീയ അറിവുണ്ടാകില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഡിഗ്രി ഉള്ളതുകൊണ്ട് ആത്മീയ അറിവ് ലഭിക്കണം എന്നില്ല. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രകാശിപ്പിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ വിലപ്പോവില്ല. പൌലോസ് എഴുതുന്നത്, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായികൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു എന്ന്. ആത്മീക അറിവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെ ആർക്കും അത് ഗ്രഹിക്കുവാൻ കഴിയില്ല. 1 കൊരിന്ത്യർ 2:9-10 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടുള്ള ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നതുപോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഉണർവിന് നേതൃത്വം നൽകിയ വിശുദ്ധന്മാരൊക്കെ ദൈവവചനം പഠിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സാധു കൊച്ചിഞ്ഞുപദേശി തന്റെ ലോകജ്ഞാനം കൊണ്ടാണോ നാടിളക്കി യോഗങ്ങൾ നടത്തിയത്? അന്നത്തെ യോഗങ്ങൾക്ക് ലക്ഷക്കണക്കിന് മുടക്കി പരസ്യമുണ്ടായിരുന്നില്ല. എന്നിട്ടും മണിക്കൂറുകൾ നടന്ന് മനുഷ്യർ ദൈവവചനം കേൾക്കുവാൻ വരുമായിരുന്നു. അത് 2-3 മണിക്കൂറുകൾ പ്രസംഗം. കഷ്ടിച്ചു മാത്രം പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നവർ എങ്കിലും ദൈവവചനത്തിലെ ആഴമേറി സത്യങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചവർ. ഡി എൽ മൂഡി എന്ന ഉണർവ് പ്രസംഗകനെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിന് കാര്യമായ ഒരു വിദ്യാഭ്യാസവും ഇല്ലായിരുന്നു എന്നത്രേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിരുന്നു എന്നല്ലാതെ ഇതിന് വേറെ ഉത്തരവൊന്നും എനിക്കില്ല. ഇന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തെ, ദൈവജനം ഇന്ന് ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നതിന്റെ പ്രധാന കാരണം ദൈവത്തിന്റെ ആത്മാവ് തങ്ങളെ ദൈവജനം പഠിപ്പിക്കുവാൻ അവർക്ക് താൽപര്യമില്ല, അതിന് സമയവുമില്ല. അതുകൊണ്ട് തന്നെ എവിടെ നിന്നെങ്കിലും ലഭിക്കുന്നത് വല്ല വിറ്റാമിൻ ഗുളിക പോലെ വിഴുങ്ങി തൃപ്തിയടയുകയാണ് പലരും. അതെ, ആത്മാർത്ഥതയുള്ള പലരും എന്നെപ്പോലെയുള്ള പാവം പ്രസംഗകരെ ആശ്രയിക്കുകയാണ്, അല്ലെങ്കിൽ അടുത്തുള്ള ബൈബിൾ ക്ലാസ്. ഇവിടെല്ലാം പോകുന്നത് നല്ലത് തന്നെ, എന്നാൽ ദൈവപൈതലെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പഠിപ്പിക്കുവാൻ എന്തുകൊണ്ട് നിങ്ങൾ അനുവദിക്കുന്നില്ല? അതുമാത്രമേ പ്രയോജനം ചെയ്യൂ. ദൈവവചനവുമായി സമയം ചെലവഴിക്കൂ. ഒരു ഭാഗത്ത് വരുമ്പോൾ താങ്കൾ ചോദിച്ചേക്കാം, ഓ, ഇവിടെ നിന്നും ഒന്നും കിട്ടുവാനില്ല, ഇതൊരു പ്രയോജനമില്ലാത്ത ഭാഗമായിരിക്കുമെന്ന്. അനേക പ്രാവശ്യം വായിച്ചിട്ടും ആ ഭാഗത്തു നിന്നും താങ്കൾക്കൊന്നും ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ വീഴുക, എന്നിട്ട് കർത്താവിനോട് പറയുക, ദൈവമേ, ഞാൻ ഇവിടുത്തെ വിഷയം ഗ്രഹിക്കുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല, കർത്താവെ നീ എന്നെ ഒന്ന് പഠിപ്പിക്കണേ എന്ന്. അതെ, ദൈവം താങ്കളെ താങ്കളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് പഠിപ്പിക്കുവാൻ മതിയായവനാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായി മുൻപോട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. ദൈവത്തിന്റെ ആത്മാവ് താങ്കളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുവാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്നതായിട്ടുള്ള വചനത്തിന് ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ഓരോ ദിവസവും എത്ര അത്ഭുതകരമായ സത്യങ്ങളാണ് വെളിപ്പെടുത്തി തരുന്നത്. അതനുസരിക്കുവാനായിട്ടുള്ള ദൈവകൃപ നീ ഞങ്ങൾക്ക് തരണമേ. ഇന്ന് വചനം കേട്ട് ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. തിരുനാമത്തിന് മഹത്വത്തിനായി ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും, കൂടാതെ ഓഡിയോ സി ഡി തയ്യാറാകുന്നുണ്ട്, ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
വിശ്വസ്ത.